ഭയന്ന് വിറച്ചു പോയ നിമിഷം ഒരു മൃദുസ്വരം കേട്ടു. അതനുസരിച്ചപ്പോൾ സംഭവിച്ചത് ഒരത്ഭുതമായിരുന്നു. ഷാനവാസ് ഫ്രാൻസിസ് എഴുതുന്ന ഒരനുഭവ സാക്ഷ്യം. ജപമാലയണിഞ്ഞ ഭീകരരൂപം. നവീകരണ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അനുഭവിച്ച ക്രിസ്തു സ്നേഹം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാനുള്ള ശക്തമായ പ്രേരണ മനസ്സിൽ നിറഞ്ഞുവന്നു. അതോടെ എനിക്ക് സാധ്യമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ തുടങ്ങി. അതിലൊന്നായിരുന്നു പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ഒരു സഹോദരനോടൊപ്പം ചേർന്ന് ഡിവൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനായി മറ്റുള്ളവരെ പറഞ്ഞുവിടുക എന്നത്. അതിലൂടെ നാട്ടിലെ പല കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും യേശു ക്രിസ്തു വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അക്കൂട്ടത്തിൽ എൻ്റെ അയൽക്കാരായ ഒരു ബന്ധുകുടുംബവും ഉണ്ടായിരുന്നു. അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം പതിവ്. ഒരിക്കൽ ശക്തമായ പ്രേരണയാൽ ഞാൻ ആ വീട്ടിൽ ചെന്നു. യേശുവിനെക്കുറിച്ചും അവിടുന്ന് നൽകുന്ന സ്നേഹത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും അവരോട് പറഞ്ഞു. ആഴ്ചയിൽ തന്നെ അവർ ധ്യാനത്തിന് പോയി. ഏറെ സന്തോഷത്തോടെയാണ് മടങ്ങിയെത്തിയത്. പിന്നീടുള്ള പല ദിവസങ്ങളിലും ആ വീട്ടിൽ നിന്നും കലഹത്തിന് പകരം ദൈവസ്തുതികളും പാട്ടുകളും കേൾക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരിക്കൽ പുറത്തേക്ക് പോകുവാനായി ഞാൻ ഇറങ്ങുമ്പോൾ ആ ബന്ധു എൻ്റെ അരികിലേക്ക് വന്നു. കയ്യിൽ പുതിയൊരു ബൈബിളും ഉണ്ട്. ഇന്ന് ബൈബിൾ വായിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നത്, അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ നിങ്ങൾ സാധാരണയായി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിക്കും. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ മറുപടി. അത് കേട്ട് ഞാൻ പറഞ്ഞു, തിരുസഭയുടെ പ്രാർത്ഥനകളുണ്ട്, കൂടാതെ വിശുദ്ധരുടെ ജീവിതവും അറിയണം. ഇത് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ആ വാക്കുകൾ എന്നെ ഏറെ സ്പർശിച്ചു. എഴുത്തും വായനയും അറിയാത്ത അവരെ എങ്ങനെ സഹായിക്കണം എന്നായി ചിന്ത. ഏതായാലും അന്ന് രാത്രിയിൽ ആ ഭവനത്തിൽ ചെന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും ജപമാല പ്രാർത്ഥനയും പറഞ്ഞുകൊടുത്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവരെ സഹായിക്കുവാനും അവരോടൊപ്പം പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ധ്യാനം കൂടിയ പലരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെത്തി. ഒരു മാസത്തിനുള്ളിൽ ആളുകളുടെ എണ്ണം 15 അങ്ങനെ എല്ലാ ദിവസവും രാത്രി 7:30 മുതൽ 9 വരെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയായി അത് മാറി. നല്ല ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ധാരാളം ദൈവാനുഭവങ്ങൾ നൽകി. പാപ സ്വഭാവങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും പലരും പിന്മാറി. ദൈവാത്മാവ് നൽകുന്ന പ്രേരണ അനുസരിച്ചായിരുന്നു പ്രാർത്ഥനകൾ. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും സ്ഥിരമായി വായിച്ചു. ക്രിസ്തീയ ഗാനങ്ങൾ കേട്ടു പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കൂട്ടായ്മ ശക്തമായി മുന്നേറി. ആ നാളുകളിലാണ് വരദാനങ്ങളുടെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചത്. തിരികെ എത്തിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ കൂട്ടായ്മയിൽ പങ്കുവച്ചു. പ്രത്യേകിച്ച് ഭാഷാവരം എന്ന വരം വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതവർക്ക് പുത്തൻ ഉണർവ് പകർന്നു. തുടർന്നുള്ള പ്രാർത്ഥനകളിൽ എല്ലാവരും ഭാഷാവരം ലഭിക്കുവാനായി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അധികം വൈകാതെ എല്ലാവർക്കും ഭാഷാവരം ലഭിച്ചു. പ്രാർത്ഥനാ സമയങ്ങളിൽ ഞങ്ങൾ ഭാഷാവരത്തിൽ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരംഭിച്ചു. സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ തുടരുന്ന നാളുകൾ. പതിവ് പോലെ ഒരു ദിവസം പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ഒത്തുകൂടി. ജപമാല ചൊല്ലി ആരംഭിച്ച പ്രാർത്ഥന പിന്നീട് സ്തുതി ആരാധനയിലേക്ക് കടന്നു. ഭാഷാവരത്തിലുള്ള സ്തുതിപ്പ് കുറച്ചധികം സമയം നീണ്ടുപോയി. അതിനിടയിൽ പെട്ടെന്ന് ഒരു അസാധാരണ ശബ്ദം. ഉയർന്ന ആ സ്വരം അസ്വസ്ഥമായിരുന്നു. ആദ്യം കുഴപ്പമില്ല എന്ന് തോന്നിയെങ്കിലും പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് ഞാൻ ആ ഭീകരരൂപം കണ്ടത്. കണ്ണുകൾ മിഴിച്ച്, നാവ് പുറത്തേക്ക് നീട്ടി, കൈകൾ ചുരുട്ടിപ്പിടിച്ച് ഒരു പൈശാചിക രൂപമായി എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ വീട്ടിലെ ഗൃഹനാഥ. ഭയം മൂലം ഞാൻ കണ്ണുകളടച്ചു. ദൈവമേ, എന്തൊരു പരീക്ഷണമാണ്! അതുവരെ ഉണ്ടായിരുന്ന സകല സന്തോഷവും കെട്ടുപോയി. ഇങ്ങനെയൊരു അനുഭവം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. വലിയ വചനവേദികളിൽ പലപ്പോഴായി കണ്ടിട്ടുണ്ടെങ്കിലും ആത്മീയ ജീവിതത്തിൽ ശിശുവായ എനിക്ക് ഇത് ആദ്യ അനുഭവമാണ്. എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യുക? ഒരു വഴി തെളിയുവാനായി ഞാൻ ഹൃദയമുരുകി ഈശോയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തോന്നിയ പ്രേരണ അനുസരിച്ച് ആദ്യമായി കൂടെയുള്ളവരോട് ശാന്തമായി കണ്ണടച്ച് തന്നെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അവരെല്ലാം അത് അനുസരിച്ചു. നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഈശോ ഉണ്ട്, തെല്ലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന എൻ്റെ വാക്കുകൾ അവർ സ്വീകരിച്ചു. തുടർന്ന് ഞാൻ എൻ്റെ ആത്മീയ പിതാക്കന്മാരിൽ നിന്നും ലഭിച്ച ബോധ്യങ്ങളനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മുട്ടിന്മേൽ നിന്ന് തന്നെ പല പ്രാർത്ഥനകൾ ചൊല്ലി. സങ്കീർത്തനങ്ങൾ 91, 51, 23 അധ്യായങ്ങളും എഫേസോസ് 6:10-17 വരെയുള്ള വചനങ്ങളും വായിച്ചു. ഓരോ തവണ പ്രാർത്ഥനകൾ കഴിയുമ്പോഴും ഞാൻ അവരുടെ മുഖഭാവം ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല. ഒരുതരം ഭയം എന്നെ അലട്ടാൻ തുടങ്ങി. ഇതാ എൻ്റെ ശുശ്രൂഷാ ജീവിതം അവസാനിക്കുവാൻ പോകുകയാണ്. ഈ സ്ത്രീക്ക് ഭ്രാന്ത് പിടിക്കും, ഇവരുടെ കുടുംബജീവിതം തകരും, നാട്ടുകാർ എന്നെ കയ്യേറ്റം ചെയ്യും, ഞാൻ പരാജിതനായി നാട് വിട്ടു പോകേണ്ടി വരും. അങ്ങനെ ചിന്തകൾ കാടുകയറി എൻ്റെ ആത്മധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നത് പോലെ പൂർണ്ണമായി കർത്താവിൽ ശരണപ്പെട്ട് ഞാനവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നുള്ള പ്രാർത്ഥന തുടർന്നു. അപ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. സങ്കീർത്തനങ്ങൾ 46:10. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ആ തിരുവചനം എന്നിൽ പ്രത്യാശ പകർന്നു. വചനത്തിൻ്റെ ആന്തരിക ശക്തി നിറയും പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ സ്തുതിച്ചു കൊണ്ടിരുന്നു. ആ നിമിഷം മൃദുവായൊരു സ്വരം കേട്ടു. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ജപമാല ഊരി ആ സഹോദരിയുടെ കയ്യിൽ കൊടുക്കുക. അത് കഴുത്തിൽ അണിയാൻ അവരോട് പറയുക. സുവിശേഷയാത്രയിൽ ഞാൻ പരിചയപ്പെട്ട ഒരു കന്യാസ്ത്രീ എനിക്ക് സമ്മാനമായി തന്ന ജപമാലയാണത്. ആത്മീയ ജീവിതത്തിൽ എനിക്കുണ്ടായ സഹനങ്ങളിൽ, പ്രലോഭനങ്ങളിൽ എന്നെ ഏറെ ശക്തിപ്പെടുത്തിയ ജപമാല. വിശ്വാസവഴിയിൽ പരിശുദ്ധ അമ്മ എന്നെ ധൈര്യപ്പെടുത്തിയ അനുഭവങ്ങൾ ഓരോന്നായി ഞാൻ ഓർത്തു. അസാധാരണമായ ഒരു ശക്തി എന്നിൽ നിറഞ്ഞു. ഞാൻ ജപമാല ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ജപമാല പിശാചിന് എതിരെയുള്ള മൂർച്ചയേറിയ ആയുധമാണ്. ഇത് വാങ്ങി കഴുത്തിൽ അണിയുക. ആ വാക്കുകൾ അവർക്ക് തിരസ്കരിക്കാൻ കഴിയാത്ത വിധം ശക്തമായിരുന്നു. അതിനാൽ വിറയാറുന്ന കൈകളാൽ അവരത് വാങ്ങി കഴുത്തിലിട്ടു. പെട്ടെന്ന് തന്നെ അവർ ശാന്തയായി. ഒരു സ്വപ്നത്തിൽ നിന്നും ഉണർന്ന പോലെ ചെറുപുഞ്ചിരിയോടെ എൻ്റെ മുഖത്തേക്കും ക്രൂശിത രൂപത്തിലേക്ക് നോക്കി. ഞങ്ങളുടെ ഭീതി അതോടെ നീങ്ങി. ഏകദേശം 1 മണിക്കൂർ സമയത്തിനിടയിലാണ് ഇതെല്ലാം സംഭവിച്ചത്. തിന്മയുടെ ശക്തി വിട്ടുപോയി എന്നതു മാത്രമായിരുന്നില്ല അവിടെ നടന്ന അത്ഭുതം. ആ കുടുംബനാഥയ്ക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന തലവേദനയും സോപ്പിനോടുള്ള അലർജിയും സൗഖ്യപ്പെട്ടു എന്നും പിന്നീടവർ സാക്ഷ്യപ്പെടുത്തി. ഈ മരിയൻ അനുഭവം ഇവിടെ കുറിച്ചത് നമ്മുടെ അമ്മ വ്യാകുലമാതാവ് മാത്രമല്ല, സാത്താൻ്റെ തലയെ തകർത്ത സ്വർഗറാണി കൂടിയാണ് എന്ന് വ്യക്തമാക്കാനാണ്. ഈ ലേഖനം വായിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം. ആമേൻ.